മുഹമ്മദ് നബി ഈസാ നബി തമ്മിൽ വ്യത്യാസം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഖുർആനിന്റെ ശൈലിയനുസരിച്ച് മുഹമ്മദ് നബിക്ക് വളരെ സ്ഥാന ബഹുമാനമുണ്ട് എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ പ്രവാചകൻ എന്ന നിലയ്ക്ക് ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലു സമിഅ്നാ വഅത്അ്നാ ഗുഫ്റാനക റബ്ബനാ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, അതിന്റെ ദൂതന്മാരിൽ ഒരാളുടെ ഇടയിലും നാം ഒരു വ്യത്യാസവും വരുത്തില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ ഈ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കണക്കാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദൂതർ എന്ന നിലയ്ക്ക് അവരെല്ലാവരും ആ വിഷയത്തിൽ സമന്മാരാ. നമുക്കങ്ങനെ എന്താക്കാൻ പാടില്ല, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനക്കുറവും സ്ഥാനം കൂടുതലും കൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ മുഹമ്മദ് നബി മുമ്പിലേക്ക് മുമ്പോട്ട്, ഈസാ നബി പിമ്പിലേക്ക് പിന്നിലേക്ക് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. ഈസാ നബിയെ ക്രിസ്ത്യാനികൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, യേശു ക്രിസ്തിയായി കാണുന്നു, അദ്ദേഹത്തിന്റേതെന്ന് പറയപ്പെടുന്ന പ്രതിമകൾ പ്രതിഷ്ഠിക്കുന്നു എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്ക് വെറുപ്പും വൈരാഗ്യം ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് മുസ്ലിമോ മുഅ്മിനോ ആകാൻ കഴിയുകയില്ല എന്നാണ് പഠിച്ചവൻ പറയുന്നത്. അപ്പോ വൽ മലായിക്കത്തി വൽ കിതാബി ഗ്രന്ഥത്തിലും വന്നബിയീന പ്രവാചകന്മാരിലും ഇതൊക്കെ വിശ്വസിക്കണം. പിന്നെ വാത്തൽ മാലാലാ ഹുബ്ബിഹീദവിൽ കുർബാവൽ യത്താമാ വൽ മസാക്കീൻ, പാവപ്പെട്ടവർക്കും വഴിപോക്കന്മാർക്കും അതേപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്കും എല്ലാം നല്ലതുപോലെ മുതൽ കൊടുക്കണം അവന്റെ ഇതനുസരിച്ച്. അപ്പൊ ഒന്നാമതായി ഇസ്ലാം കാര്യം എണ്ണുന്ന വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് ഒന്നാമത്തെ ഇസ്ലാം കാര്യം നിർബന്ധമായും ഇഖ്റഇ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നത് തന്നെയായിരിക്കണം. ആദ്യമായി പടച്ച തമ്പുരാൻ അത് നമ്മെ പഠിപ്പിച്ചിരുന്നു. രണ്ടാമത്തതാണ് ഈ പറഞ്ഞത്, അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും അതേപോലെ തന്നെ മലക്കുകളിലും ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലൊക്കെയുള്ള വിശ്വാസം, യൗമുല്ലാഹിറിലുമുള്ള വിശ്വാസം ഇതുണ്ടാകണം. മൂന്നാമത്തേതായിട്ട് പഠിച്ചോൻ പറയുന്നത് നമസ്കാരമാണ്. മൂന്നാമത്തേതായിട്ട് നമസ്കാരം പറയും. നമസ്കാരത്തെയും സക്കാത്തെ നമുക്കറിയാം, അഖീമുസ്സലാത്ത വആത്തു സക്കാത്ത. സക്കാത്തിനെ പറ്റി പറയുമ്പോഴൊക്കെ നമസ്കാരത്തെ പറ്റി പറയാറുണ്ട് അല്ലെ? ഇത് ഒന്ന് മുന്തിച്ചാണ് നമസ്കാരത്തെ പറയാറുള്ളത്. സക്കാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, സക്കാത്ത് എന്ന് പറയുന്ന ആ കൃത്യം നിർവഹിക്കാൻ എല്ലാ ആളുകൾക്കും ഒരുപോലെ കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ സ്ഥിരമായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതുമായ ഒരു കാര്യമായിട്ട് നമസ്കാരത്തെ പഠിച്ചവൻ പരിചയപ്പെടുത്തി അത് നിർവഹിക്കണം. അത് ഒന്ന് രണ്ട് മൂന്നാമത്തെ കാര്യമായിട്ട് പഠിച്ചവൻ പറയുന്നു. പിന്നീട് അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ കാസറ്റിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമല്ല, അത് വേറൊരു ടോപ്പിക്കായിട്ട് ഇൻഷാല്ലാ അവതരിപ്പിക്കപ്പെടും. പിന്നീട് വാത്ത് സക്കാത്ത്, സക്കാത്ത് കൊടുക്കുക, സക്കാത്ത്. അതേയും അതും ഇതേപോലെ തന്നെ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതേപോലെ വിശദീകരിക്കേണ്ടുന്ന ഒരു വിഷയമല്ല, വിശാലമായി അവതരിപ്പിക്കേണ്ടതാണ്. പിന്നെ കരാറ് പാലനം. വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ അഹദു, കരാറ് ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണം. ഇത് തീരെ പരിചയമില്ലാത്തൊരു സമുദായമായി മാറി മുസ്ലിം സമുദായം തീരെ. എന്തുകൊണ്ട്? അത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫർളാണെന്നോ ഒരു നിർബന്ധമാണെന്നോ പഠിപ്പിക്കുക പോലും ചെയ്യാതെ ഇസ്ലാം കാര്യത്തിൽ എന്നത് കൂടി ചെയ്യാതെ അതിനെ ബഹിഷ്കരിച്ചു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ കരാറ് പാലിക്കാത്തവരും അതേപോലെ തന്നെ കരാറിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരായി മാറ്റുകയുണ്ടായി. ആ ഒരു ചിന്ത എന്തൊരത്ഭുതമാണിത്! വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരെ പിടിച്ചുകെട്ടാൻ സാധ്യമല്ല ഒരു ശക്തിക്കും, ഒരാൾക്കും അവരെ പിന്നിലാക്കാൻ സാധ്യമല്ല, അവരെ പിറകോട്ട് നയിക്കാൻ ഒരിക്കലും സാധ്യമല്ല. വഅൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാർ. പഠിച്ചോ നമ്മോട് പറയാം, എന്താ നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന നിബന്ധന? ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ്. എന്തിനാ വിശ്വസിക്കേണ്ടത്? ഞാൻ ഇറക്കിയ നിയമങ്ങളിലും തത്വങ്ങളിലും വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളാകുന്നു ഏറ്റവും ഉന്നതന്മാർ, നിങ്ങളെ പിറകോട്ടാക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തോട് നമുക്കത് പറയാൻ പറ്റുമോ? വാന്തമല്ല ഹലോ, നിങ്ങളാണ് ഉന്നതന്മാരെന്ന് അല്ല, നിങ്ങളാണ് ഏറ്റവും പിറകോട്ടുള്ളതെന്നാ പറയാം. എവിടെ നമുക്ക് ഔന്നത്യമുള്ളത്? വിദ്യാഭ്യാസത്തിലുണ്ടോ? ഇല്ല. ഒരുപാട് പണമുണ്ട്, അത് ആവശ്യത്തിലേറെ. പക്ഷെ ഈ പണം കൊണ്ട് അവർ വീണ്ടും നശിക്കുന്നു എന്നല്ലാതെ നന്മയിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറവ്, വളരെ തുച്ഛം. അപ്പൊ അതേ സമയത്ത് നിങ്ങളെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസം നിങ്ങളിൽ കുറവ്. സത്യസന്ധത നിങ്ങളിൽ തീരയില്ല. വാക്ക് പാലിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നിങ്ങൾക്കില്ല. നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന, നിങ്ങളുടെ തന്റേടം തെളിയിക്കുന്ന, നിങ്ങളുടെ ആത്മാർത്ഥത തെളിയിക്കുന്ന വാക്കുപാലനം, കരാറ് പാലനം നിങ്ങളില്ല. അങ്ങനത്തെ നമ്മെ നോക്കിയിട്ട് പഠിച്ചവനക്ക് പറയാൻ കഴിയോ? വാതിലിൽ പഠിച്ചവന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയാവോ? വാന്തുമുല്ലോ, നിങ്ങൾ ഉന്നതന്മാരാണെന്ന് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പിന്നെ പഠിച്ചവന് വെച്ച നിയമത്രേ ഉള്ളൂ, ഈ കുന്തും മൊമ്മേൻ, വിശ്വാസമുണ്ടാകുക. അള്ളാഹു ഇറക്കിയ നിയമങ്ങളിൽ വിശ്വസിക്കണം, അത് സത്യസമ്പൂർണമാണെന്ന് അംഗീകരിക്കണം. ഇതില്ലാതെ പോയി. അപ്പോൾ വൽ മൂഫൂന ബി അഹ്ദിഹിം, കരാറ് പാലനം അള്ളാഹു വളരെ ഗൌരവത്തിൽ പറഞ്ഞത് ഇല്ലാതെ പോയതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്. കുറച്ചങ്ങോട്ട് പോയാൽ, നമ്മുടെ മലപ്പുറം തൃശൂരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഏതാണ്ട് തെക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ അഭിപ്രായം മറ്റുള്ള സമുദായക്കാർക്ക്. കാക്കമാരുടെ കാര്യം പറയേണ്ടതില്ല, ആ കാക്ക നമുക്കറിയാവും, ആ കാക്കയെ, ആ കാക്ക നമുക്കറിയാം. അപ്പോ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ കാക്കമാരാണ്. മാപ്പിള എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ മുസ്ലിങ്ങളല്ല, മാപ്പിള എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികളാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തെക്കൻ ഭാഗത്തേക്ക് പോയാൽ മാപ്പിള ക്രിസ്ത്യാനികളും കാക്ക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമാണ്. അപ്പോ ഇവര് ഒന്നിനും കൊള്ളാത്തവരും അതേപോലെ വാക്ക് പാലിക്കാത്തവരും കരാറ് പാലിക്കാത്തവരുമാണ് എന്ന് സ്വയം ജീവിതത്തിലൂടെ തെളിയിച്ചു. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിനെ പിൻപറ്റിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു മോശക്കേടവരിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ സമുദായത്തെ പഠിപ്പിച്ചില്ല. ഈ അഞ്ചു കാര്യം നോക്കൂ, നിങ്ങൾ നമ്മുടെ ഹദീസുകളിൽ പഠിപ്പിക്കുന്ന, അതല്ലെങ്കിൽ മത പഠനശാലകളിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചു കാര്യം, അതിലെത്ര കാര്യമുണ്ട് ജനങ്ങളോട് ബന്ധമുള്ളത്? ഒരേ ഒരു കാര്യം, ഒരൊറ്റ ഒരു കാര്യം, സക്കാത്ത് കൊടുക്കുക എന്നൊരൊറ്റ കാര്യം. മറ്റുള്ള കാര്യങ്ങൾ മുഴുവനും അവന്റെ സ്വന്തം ശരീരം കൊണ്ട് അവൻ സ്വന്തം ചെയ്യേണ്ടുന്നതാ. അതിന്റെ ഗുണമോ ദോഷമോ മറ്റുള്ളവർക്ക് ഒരിക്കലും ബാധിക്കാത്തതുമാണ് ആ അഞ്ച് കാര്യം. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. അമൃസ്വാദിഹാത്ത്, പരസ്പര ഗുണമുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പടച്ചതമ്പുരാൻ ഇസ്ലാം കാര്യം പഠിപ്പിച്ചത്. പക്ഷേ എന്തു ചെയ്തു? ആ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് പ്രധാനപ്പെട്ട അഞ്ചെണ്ണത്തെ കക്കുകയും എന്നിട്ട് അപ്രധാനമായ അഞ്ചെണ്ണത്തെ അവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്തു. പലപ്പോഴും പല സ്ഥലങ്ങളിലും വഞ്ചന നടത്തിയിട്ടുള്ളത് പോലെ മുസ്ലിം സമുദായത്തെ മോശമാക്കാനും അവരെ ലോകത്തിലെ ഏറ്റവും ഉന്നതന്മാരാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ നേർക്കുനേരെ വിപരീതമായി ലോകത്തെ ഏറ്റവും മോശക്കാരാക്കുവാനും വേണ്ടി ചെയ്ത പരിപാടിയാണിത്. യാതൊരു തർക്കവും ഇല്ല അതിൽ. അപ്പോ പടച്ചവൻ പറയുന്നത് അടുത്തത്, അവരെന്തെങ്കിലും കരാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നവരുമാണ്. ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നവർ, ഇവരാണ് സത്യത്തിന്റെ ആളുകൾ, അവർ തന്നെയാണ് വിജയിച്ച ആളുകൾ എന്നൊക്കെ ഖുർആൻ പറയും. പിന്നീട് പടച്ചവൻ ഖുർആൻ പറയുന്നത്, വജാഹിദു ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്നാണ്. ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ വരുന്ന രൂപം എന്താണെന്നോ, നമുക്ക് നമ്മുടെ ആശയത്തിനും ആദർശത്തിനും എതിരായി നിൽക്കുന്ന ആളുകളെ മുഴുവനും വെട്ടിവക വരുത്തുക, അവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക എന്നതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ രൂപം. ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നത് തന്നെ കാലം കുറെ കഴിഞ്ഞിട്ടാണ്. പരമാവധി പിടിച്ചു നിൽക്കാൻ പറ്റുന്നിടത്തോളം കാലം പിടിച്ചു നിൽക്കാനും ക്ഷമിക്കാനും സഹിക്കാനും റസൂലുള്ളാഹിയോടും അതേപോലെ നബിമാരോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇങ്ങനെ സ്വന്തം സത്യവിശ്വാസം സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം അതുകൊണ്ട് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴും ഉപദ്രവം, കടന്നുകയറ്റം, പിടിച്ചുപറി, ഇങ്ങനെ ദേഹോപദ്രവം വരെ നടത്താനുള്ള സമയമായപ്പോൾ, അങ്ങനത്തെ ഘട്ടമെത്തിയപ്പോൾ അങ്ങേ അറ്റം സഹിച്ചിട്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാ പടച്ചോൻ പറയുന്നത്, ഊദീന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ബുലിമു, ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് അവർ ആക്രമിക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ട് തിരിച്ചടിക്കാൻ, പ്രതികരിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം സഹിച്ചു, എത്രത്തോളം പിടിച്ചു നിന്നു, സഹിച്ചു, ക്ഷമിച്ചു, ഇനി നിവർത്തില്ല. ഇനി നിങ്ങളിങ്ങോട്ട് കാട്ടുന്നത് മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കണ്ട, ഇങ്ങോട്ടൊന്ന് അടിക്കുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിച്ചടിക്കാം, ഇങ്ങോട്ടൊന്ന് പൊട്ടിക്കുമ്പോൾ അങ്ങോട്ടും ഒന്ന് പൊട്ടിക്കാം എന്ന നിലയ്ക്ക് ഊദീന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളിമു, ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അക്രമം ആക്രമിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് അവർക്ക് തിരിച്ചടിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഘടനകൾ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഈ നാട്ടിൽ ഇത്തിരി അടുത്ത കാലങ്ങളിലായി മുസ്ലിം സമുദായത്തിലും അതേപോലെ മറ്റ് സമുദായങ്ങളിലും ഉണ്ടായിട്ടുള്ള വർഗീയ ചിന്താഗതികൾക്കനുസരിച്ച് നമ്മുടെ നാട് നശിച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? എന്തോ ഒരു ദൈവീകമായ അനുഗ്രഹം നമ്മളൊക്കെ ഇങ്ങോട്ട് സംഘടിച്ചു, നമ്മളൊക്കെ മുസ്ലിങ്ങൾ, ഏതാ മുസ്ലിങ്ങൾ എത്ര മുസ്ലിങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും? പടച്ചവൻ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ഇങ്കുന്തും മുമ്മിനി ഈമാനൊക്കെ പറയുന്ന ഈമാനുള്ളവർ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള എത്ര വിശ്വാസികളെ കിട്ടും നമ്മുടെ മുസ്ലിം സമുദായത്തെ എടുത്തു കഴിഞ്ഞാൽ? ദേശം കാട്ടിൽ ഒരുപാട് ആളുകളുടെ പേര് മുസ്ലിമീങ്ങളുടേതായിട്ടുണ്ടാവും, അറബി പേരുണ്ടാകും, അതേപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനായി അറിയപ്പെടുന്നുണ്ടാകും, ഇതേപോലെ മറ്റ രേഖകളിലൊക്കെ അങ്ങനെയായിരിക്കാം. പക്ഷെ അവർ ഒരു മുസ്ലിമായിട്ട് അവനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് ഒരു മുസ്ലിമായിട്ട് എത്ര പേരെ കിട്ടും? അങ്ങനെയുള്ള നാമധാരികളൊക്കെ ഇങ്ങോട്ട് ഒരുമിച്ചുകൂടി മറ്റുള്ള ആളുകൾ അപ്പോഴും ആ ഭാഗത്തും സംഘടിച്ചു. എന്തായിരിക്കുമോ നടക്കുക? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ പടച്ചവൻ പറയുന്നുണ്ടോ? അപ്പോൾ ഇവർ ജാഹിദു ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യ സമുദായക്കാരെ മുഴുവനും വാളെടുത്ത് വെട്ടണമെന്നോ, അതല്ലെങ്കിൽ അവർക്ക് നേരെ നിങ്ങൾ എല്ലാ നിലക്കും തിരിയണമെന്നോ, അവരുടെ നീക്കങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണമെന്നോ, അവരെ തകർക്കാൻ നോക്കണമെന്നോ ഒന്നുമല്ല. ജിഹാദ് എന്ന് പറയുന്നത് ദൈവീക മാർഗത്തിൽ നടത്തുന്ന ജിഹാദ്, ധർമ്മസമരം. എങ്ങനത്തെ ധർമ്മസമരം? ധർമ്മം സ്ഥാപിക്കാനുള്ള സമരം, അതാ ധർമ്മസമരം. ധർമ്മം സ്ഥാപിക്കുക, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക, അങ്ങനെയുള്ള സമരം. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീന മുഹമ്മദ് നബിയേ, അവിശ്വാസികൾക്കും മുനാഫിക്കീങ്ങൾക്കും അങ്ങ് വകവെച്ചു കൊടുക്കരുത്, അവരെ താങ്കൾ അനുസരിച്ച് പോകരുത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവരോട് നീ ഘോര സമരം നടത്തണം. എന്താണത്? ആ സമരം ഏതാ? വിശുദ്ധ ഖുർആൻ എല്ലാവരും കയ്യിൽ പിടിച്ചുകൊണ്ട് എറിയുന്ന സമരമാണോ? അല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഗൗരവമുള്ള ആശയം, ഗൗരവമുള്ള ആശയം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഏത് ഭാഗം ഗൗരവമുള്ളതാ? അതിന്റെ ഏത് ഭാഗവും മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവന്റെ അവിശ്വാസത്തിലോ അവന്റെ കാപട്യത്തിലോ അവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അവനെ നന്മയിലേക്ക് നയിക്കും, അതിന് പോകുന്ന സാധനമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാ പറഞ്ഞത് ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എന്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തണം, ഉത്ബോധനം നടത്തണം വിശുദ്ധ ഖുർആൻ കൊണ്ട്. ബിൽ ഖുർആൻ ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ട് സമരം നടത്തുക. ചരിത്രത്തിലൊക്കെ കാണുവാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളൊക്കെ കേട്ടപ്പോ പല ആളുകൾക്കും കുഫറും നിഫാക്കും ഉള്ളിൽ വെച്ച് നടന്നിരുന്ന ആളുകളൊക്കെ അമ്പരന്ന് പോയി എന്നും ഇസ്ലാമിലേക്ക് ഖുർആനിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നൊക്കെ. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആനിന് അത്തരത്തിലുള്ളൊരു അമാനുഷിക ശക്തി ഉള്ളതുകൊണ്ടാണ്. അതങ്ങോട്ട് ബുദ്ധിയുടെ മുന്നിൽ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കാതിരിക്കാതെ വയ്യ, നിർബന്ധമായും അംഗീകരിച്ചേ പറ്റൂ. അത്രയുള്ള സുന്ദരമായ തത്വങ്ങളാണ് അതിലുള്ളത്. ഇതുകൊണ്ട് അതുകൊണ്ട് ആ സാധനം കൊണ്ട് ജിഹാദ് ചെയ്യാൻ പറയുന്നത്. നമ്മളെന്തായപ്പോഴേക്ക് സംഘടിത ശക്തിയായി. ഇങ്ങനത്തെ മുസ്ലിമീങ്ങൾ ഇസ്ലാം എന്തെന്നറിയാത്ത, ഖുർആൻ എന്തെന്നറിയാത്ത, മുഹമ്മദ് നബി എന്തെന്നറിയാത്ത, ആരെന്നറിയാത്ത ആളുകൾ പേരിന്റെ പേരിൽ സംഘടിച്ചു. ആ എന്നിട്ടാ പള്ളി വിളിച്ചു, അമ്പലം പൊളിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്ന സുന്ദരമായ ശൈലി ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പള്ളിയും പൊളിക്കൂല, ഒരമ്പലം പൊളിക്കൂല, ഒരു പള്ളിയും പൊളിക്കൂല, ഒരമ്പലം പൊളിക്കൂല. പൊളിക്കാൻ സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ നിലനിൽക്കണമെന്ന് ഖുർആൻ പറയാം. അള്ളാഹു ചിലരിൽ ചിലരെ തടുക്കുന്നില്ലെങ്കിൽ, ജനങ്ങളിൽ ചിലരെ ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉ വബിഉ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹ സ്മുല്ലാഹി കസീറാ, സന്യാസി മഠങ്ങളും യഹൂദ ദേവാലയങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം കൂടുതൽ സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ തകർക്കാൻ പാടില്ല, തകർക്കപ്പെടാൻ പാടില്ല. ആരാ പറയുന്നത്? പടച്ചതമ്പുരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എന്തെങ്കിലും വികാരത്തിന്റെയോ വിചാരത്തിന്റെയോ പേരിൽ പരസ്പരം അങ്ങ് സഹകരിച്ചും സംഘടിച്ചുകൊണ്ട് ആർക്കുമെതിരെ നീങ്ങാനല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ കൊണ്ട് സമരം നടത്തുക. ധർമ്മസമരം, അധർമ്മത്തിനെതിരെയുള്ള സമരം, ഇതവിടെ ആവശ്യം. ഇതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. പിന്നെയോ ആവശ്യമായി വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ജിഹാദ് അതെന്നും നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസം അംഗീകരിച്ചുകൊണ്ട് ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോ, ഞാനൊരു വിശ്വാസിയായി എന്ന കാരണം കൊണ്ട് എനിക്ക് എന്റെ നാട്ടിലും വീട്ടിലും താമസിക്കാൻ പറ്റാതെ വരുമ്പോ, എതിർപ്പുകളെയും അതേപോലെ രൂക്ഷമായ പോരാട്ടങ്ങളെയും നേരിടേണ്ടി വരുമ്പോ, അതിന് പ്രതികരിക്കുന്നത് എന്റെ കടമയാണ്, ആ കടമയൊന്നും നിറവേറ്റേണ്ടി വരും. പക്ഷെ നമ്മൾ എന്താണ്, ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും AK-47 ആണെന്ന് പറഞ്ഞ് അതിന് പിന്നാലെ ഓടുന്ന ആ സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. അത് ഖുർആനികമല്ല, അത് നബിയുടെ അധ്യാപനമല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ പടച്ചവൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, യുദ്ധങ്ങളിലും അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ഖിസാസ് പ്രതികാര നടപടി നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾക്കും അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല, തർക്കിക്കൂല. എന്ത് കൊന്നവനോ കൊല്ലണമെന്ന് ആരെങ്കിലും ചെയ്യണ്ടെന്ന് പറയോ? കൊല ചെയ്ത ആൾ എന്നെ ഒരാൾക്ക് കൊല്ലാമെങ്കിൽ, എന്നെ ഒരാൾക്ക് കൊല്ലാമെങ്കിൽ അയാളെ വേറൊരാൾക്ക് കൊല്ലാം. അപ്പൊ കൊല ചെയ്ത ആൾക്ക് ശിക്ഷ കൊല ശിക്ഷയാണ്, അത് ചെയ്യാം, അത് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അനന്തരഗാമികൾ കൊല ചെയ്തവന് എന്തെങ്കിലും ഇളവ് അനുവദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അതൊക്കെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരാളും വിശുദ്ധ ഖുർആനിലെ ഈ ശിക്ഷാ നടപടിയെ നിഖരിക്കുമോ, അതല്ലെങ്കിൽ അസ്വീകാര്യമാണെന്ന് പറയുമോ? കൊലക്ക് കൊല, കൈവെട്ടിയാൽ അങ്ങനെ കൈവെട്ടാം ആ രൂപത്തിൽ. അതാണ് ഖിസാസ് പ്രതികാര നടപടി, തത്തുല്യമായ പ്രതികാര നടപടി. അതും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതെല്ലാം നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. വേണമെങ്കിൽ ചെയ്യാമെന്നും അർത്ഥത്തിൽ. ഇനി എന്തെങ്കിലും മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതുമാവാമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പല സ്ഥലങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയത്തു. ഒന്ന് ഇഖ്റഅ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയിട്ടുള്ള ആ സുന്ദരമായ ആ ആദർശത്തിലൂടെ പഠിച്ചവനം പഠിപ്പിച്ച വിദ്യാഭ്യാസം ഇസ്ലാമിലെ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ഒന്നാമത്തെ ഇസ്ലാം കാര്യം. രണ്ടാമത്തെ ഇസ്ലാം കാര്യം, പ്രവാചകന്മാർ അള്ളാഹുവിലുള്ള വിശ്വാസം തുടങ്ങിയിട്ട് പ്രവാചകന്മാർ, മലക്കുകൾ, ഗ്രന്ഥങ്ങൾ തുടങ്ങിയുള്ള വിശ്വാസം. മൂന്നാമത്തേത് നമസ്കാരം, നാലാമത്തേത് സക്കാത്ത്, അഞ്ചാമത്തേത് കരാറ് പാലനം, ആറാമത്തേത് ജിഹാദ് ഫീ സബീലില്ലാഹ്, അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക. ആറാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു എന്ന് പറഞ്ഞതിലെ ഖിസാസ്. ഏഴാമത്തേത് കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയത്തു വസിയത്ത്. ഒരാൾ മരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കാൻ പോകുന്നത് അറിയാം? ഒരാൾക്ക് സുഖമില്ലാതെയായി എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിക്കുകയില്ല, ഏതാണ്ട് മരണത്തോടടുക്കുന്ന സമയം, അതല്ലെങ്കിൽ അതിന് നേരത്തെയും ആവും, കുഴപ്പമൊന്നുമില്ല, മരിക്കുമെന്നെല്ലാവർക്കും ഉറപ്പാണല്ലോ. മരിക്കും, ഒരാളും ഇവിടെ ജീവിച്ചിരിക്കൂല എന്ന് ഉറപ്പാണ്. അപ്പൊ അത് മനുഷ്യന്റെ മരണത്തിന്റെ മുൻപ് മനുഷ്യൻ എപ്പോഴും ഇത് ചെയ്തു വെക്കാവുന്ന രൂപത്തിൽ പടച്ചവൻ പറയുന്നു, വസിയത്ത് തന്റെ പിൻഗാമികളിൽ, അതായത് തന്റെ അനന്തരാവകാശികളിലും അല്ലാത്തവരെയുമുള്ള ആളുകൾക്ക് അവരുടെ സാമ്പത്തിക നിലവാരമനുസരിച്ച് അവർക്ക് പുരോഗതി ഉണ്ടാകാൻ ഇന്നത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതിനാണ് വസിയത്ത് എന്ന് പറയാം. ഒരുപക്ഷെ സ്വത്ത് ഓഹരി വെക്കപ്പെടുന്ന സമയത്ത് ഇയാള് വളരെ പാവപ്പെട്ടവരും അതേപോലെ സാധുക്കളുമായി കാണുന്ന ആളുകൾക്ക് ആ രൂപത്തിൽ ഓഹരി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടുന്നതുപോലെ അവകാശം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും 10 രൂപ തോതിൽ വെച്ച് കിട്ടുമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആ കുട്ടികൾക്ക് 25 രൂപ കിട്ടണം. അങ്ങനെ അവർക്ക് 25 രൂപ കൊടുക്കണമെന്ന് രാഗാമൂലം എഴുതി വെക്കുകയോ അതല്ലെങ്കിൽ സാക്ഷികൾ മൂലം അറിയിക്കുകയോ ചെയ്യുക. ഇതിനാണ് വസിയത്ത് എന്ന് പറയാം. പിന്നെ അടുത്തത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാമു, നോമ്പ് ഏ വിശ്വാസികളെ കുത്തിബ അലൈക്കും സിയാമോ, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹു മറ്റുള്ള നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളാകാൻ വേണ്ടിയാണ്. ഖുർആൻ പറയുന്ന എല്ലാ തത്വങ്ങളും അങ്ങനെയാണ്. നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും ഏത് നല്ല കാര്യമാണെങ്കിലും ഇതൊക്കെ ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി, അഥവാ ചെയ്യുന്നവർക്ക് വേണ്ടി. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നവരൊന്നും നമ്മൾക്ക് വേണ്ടി എന്നുള്ള ഓർമ്മ അവർക്കില്ല, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി എന്നാണ്. ഉസല്ലി ഫർദ ദുഹ്രി അർബഅ റക്അത്തിൻ മുത്തവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി ലില്ലാഹി തആല, ദുഹ്രി എന്ന ഫർദ് നിസ്കാരം നാല് റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അള്ളാഹ്ക്കാണ്, എനിക്കല്ല. നവൈത്തു സോമ ഖദിൻ അന്നദാ ഈ ഫർദ റമളാനി ആദിഹിസനത്തി ലില്ലാഹി തആല, ഈ വർഷത്തെ റമളാൻ മാസത്തിലെ നാളത്തെ ഫർദ് നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി, അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുകിട്ടാൻ നിയ്യത്ത് ചെയ്തു, അള്ളാഹു തആലക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ടല്ല. ഹജ്ജാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി, നോമ്പാണെങ്കിലും സക്കാത്ത് എന്തും അള്ളാഹ്ക്ക് വേണ്ടി. പഠിച്ചോൻ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളാകാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ലോകത്തുള്ള എല്ലാ ആളുകളും ബഹിഷ്കരിച്ചു, ഞങ്ങൾ ആരും നോമ്പ് നോക്കൂല, സക്കാത്ത് കൊടുക്കൂല, ഹജ്ജ് ചെയ്യൂല, മറ്റൊരു നല്ല പ്രവർത്തനം ചെയ്യൂല. ലോകത്തിലെ എല്ലാ ആളുകളും ഏകോപിച്ച് പറഞ്ഞാൽ പഠിച്ചവൻ കൊന്നും കുറയില്ല. എല്ലാവരും ഏകോപിച്ച് തിരിച്ചു പറഞ്ഞാലോ, ഞങ്ങൾ എല്ലാം ചെയ്യാൻ റെഡിയാണ്, നോമ്പ് നോക്കും എല്ലാവരും, ഹജ്ജ് ചെയ്യും എല്ലാവരും, സക്കാത്ത് കൊടുക്കും എല്ലാവരും എന്ന് പറഞ്ഞാൽ പടച്ചവന് ഇന്നുള്ള അവസ്ഥയിൽ നിന്നതിന് കൂടുവോ? അതുമില്ല. അപ്പോൾ ഇതൊന്നും പടച്ചവനെ കൂട്ടാനോ പടച്ചവനുള്ളത് കുറക്കാനോ ഉള്ളതല്ല, മറിച്ച് പറഞ്ഞ എല്ലാ ആരാധനകളും എല്ലാവിധ നന്മകളും നല്ല പ്രവർത്തനങ്ങളും നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ നന്മക്കുള്ളതാണ്, പടച്ചവനായ എനിക്കുള്ളതല്ല എന്നാണ് പടച്ചവൻ പറയുന്നത്. പിന്നെ അപ്പൊ നോമ്പ്, അതും നേരത്തെ പറയപ്പെട്ട വിഷയങ്ങളെ പോലെ തന്നെ വിശദമായി വിശദീകരിക്കുന്ന ഒരു സ്റ്റേജല്ല, ഒരു വേദിയല്ല ഇത്. അത് അതിൽ പ്രത്യേകമായ വിഷയങ്ങൾ തന്നെ വരും. അപ്പൊ അവിടെ വെച്ചിട്ടേ എത്രയാ നോമ്പ്, എങ്ങനെയൊക്കെ നോമ്പ് എന്നൊക്കെ വിശദീകരിക്കുള്ളൂ. അതേപോലെ തന്നെ നമസ്കാരം, എങ്ങനെയൊക്കെ നമസ്കാരം, എപ്പോഴൊക്കെ നമസ്കാരം, എത്രയൊക്കെ നമസ്കാരം, അതും അപ്പോഴേ വിശദീകരിക്കുള്ളൂ. പിന്നീട് പടച്ചോൻ പറയുന്നത് ഒമ്പതാമത്തേതും പത്താമത്തേതുമായ കാര്യമായിട്ട് എല്ലാത്തിനു ശേഷം നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതുമായ ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ്. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പാട്ട് മദ്രസയിലൊക്കെ. അപ്പോ ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അറിഞ്ഞില്ലെങ്കിലേ വീടാവുള്ളൂ, ചെയ്തില്ലെങ്കിൽ വീടാവില്ല. എന്തായാലും പോട്ടെ, നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. അപ്പൊ ഇസ്ലാം കാര്യം ഈ പോലെ നമ്മളെ പഠിപ്പിച്ചതുപോലെ അഞ്ച് എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. അങ്ങനെ എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ വ്യക്തമായി ചുരുങ്ങിയത് പത്തെങ്കിലും പഠിപ്പിക്കാൻ വ്യക്തമായ ന്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ ഒന്നാമത്തെ ഇസ്ലാം കാര്യം അക്ഷരാഭ്യാസമാകും. അവസാനത്തേത് അഥവാ ഒമ്പതാമത്തേതും പത്താമത്തേതുമായിട്ടാണ് പടച്ച തമ്പുരാൻ ഹജ്ജിനെയും ഉംറയെയും പരിചയപ്പെടുത്തുന്നത്. അവിടെയൊക്കെ വിശദീകരിക്കേണ്ട ഭാഗമാണ്. അവസാനമേ പഠിച്ചോ പറയാണ്, അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് അവന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി അങ്ങോട്ട് പൂർത്തിയാക്കുക. അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണോ? നിങ്ങളുടെ നേട്ടത്തിന്. പ്രീതി ആരുടേതാ വേണ്ടത്? പഠിച്ചവന്റെ പ്രീതി തൃപ്തി, അതിനുവേണ്ടി നിങ്ങൾ അങ്ങോട്ട് പൂർത്തിയായി ചെയ്യുക. അത്തിമുൽ ഹജ്ജ വൽ ഉംറത. അപ്പൊ പത്താമത്തെ ഒമ്പതാമത്തേതും പത്താമത്തെയുമായ കാര്യമായി പഠിച്ചവൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ചത് അഞ്ചാമത്തെ കാര്യമായിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞതിന് എന്ത് മനസ്സിലായെന്നറിയോ? ഈ പറഞ്ഞ തുടർച്ചയിൽ നിന്ന് ഇതൊക്കെ വഴിക്ക് വഴി തന്നെ വരണം. നേരത്തെ വിധാ ശേഷം പറയാൻ പോകുന്ന കരാറ് പാലനം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, ഇതേപോലെ തന്നെ വസിയത്ത്, ഇതിനൊക്കെ വിദ്യാഭ്യാസം ആവശ്യമുള്ളതാ. പടച്ചോൻ എന്ന് പറയുന്നത് അവനെക്കുറിച്ച് എന്താ പറയുന്നത് അറിയോ? പടച്ചോൻ, പടച്ചോനെ പറ്റി പരിചയപ്പെടുന്ന പല ഭാഗത്തും ഹക്കീം, തന്ത്രശാലി, സൂക്ഷ്മജ്ഞാനി, അവന്റെ ജ്ഞാനത്തിന് ഒരിക്കലും ഒരു അബദ്ധവും വരില്ല എന്നൊക്കെയാണ് പടച്ചോൻ പടച്ചോനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മളെ നേരെ തിരിച്ചു പറഞ്ഞ അഞ്ചിലോ. ഇനി നിലവിലുള്ള ഇസ്ലാം കാര്യത്തെ ഒന്നുകൂടി എങ്ങനെയെങ്കിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇസ്ലാം കാര്യത്തെ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ മനുഷ്യർക്ക് പ്രചോദനം നൽകണമെങ്കിൽ ആദ്യം മനുഷ്യന്റെ മണ്ടയിലേക്ക് ഇത് കയറണം. ഈ കയറാനുള്ള ആദ്യത്തെ പടിയാണ് വിദ്യാഭ്യാസം. ഒരാൾക്കും അതിൽ തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ തർക്കിക്കാൻ സാധിക്കും? ഇത് പഠിച്ചോണ്ട് ആദ്യം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇതിന് തുടർച്ചെറിഞ്ഞൊരു വിശദീകരണം ആവശ്യമുണ്ട്, ചെറിയൊരു വിശദീകരണം. വിദ്യാഭ്യാസം ആദ്യം, എന്നിട്ടാ ഷഹാദത്ത്. ഈ ഷഹാദത്തിന്റെ ലാസ്റ്റ് പറയാഞ്ഞത്, ആദ്യമായി ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അംഗീകരിക്കണം താൻ ഒരു സൃഷ്ടിയാണ്, തനിക്കൊരു സൃഷ്ടാവുണ്ട്, അവന്റെ നിയമങ്ങളൊക്കെ അവൻ തെറ്റുപറ്റാത്തവനായതുകൊണ്ട് അലംഘനീയമായിരിക്കും, ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായും ഞാൻ ശിക്ഷിക്കപ്പെടും. അതേപോലെ അവൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് രക്ഷയുണ്ട്, മോക്ഷമുണ്ട്. ഒരിക്കലും അത് ഒരു കാരണവശാലും എനിക്കത് നഷ്ടപ്പെടില്ല എന്നുള്ള ബോധമുണ്ടായാലേ ശേഷമുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഹക്കീമെന്നേ പറയാൻ പറ്റുള്ളൂ. അതിനേക്കാളും എന്തെങ്കിലും അപ്പുറം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയണ്ടേ? സാധിക്കുമെങ്കിൽ, അറിയാൻ സാധിക്കുമെങ്കിൽ പറയണ്ടേ? അപ്പോൾ ആദ്യമായി മനുഷ്യൻ ഈ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഷഹാദത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ കൈകൊണ്ടോ കാലുകൊണ്ടോ ചെയ്യുന്നതല്ല, മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഊഢമൂലമാകുന്നതാണത്. അതുണ്ടായാൽ മാത്രമേ ഇപ്പറയുന്ന ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളെ അവന് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ അതിനു മുൻപ് എന്തുകൂടി പഠിച്ചു ഉൾക്കൊള്ളിച്ചു? ഷഹാദത്തിൽ ഒരു കാര്യം കൂടി, യൗമുൽ ആഖിർ കൂടിയുണ്ട് എന്നുകൂടി ഉൾക്കൊള്ളിച്ചു. എങ്കിലല്ലേ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, നോക്കൂ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് സക്കാത്ത് സക്കാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പണമുള്ളവർ മാത്രമേ സക്കാത്ത് കൊടുക്കുന്നുള്ളൂ, അല്ല, നാളെ അരി വാങ്ങാൻ കഴിവില്ലാത്തവർ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. അതൊന്നാ സക്കാത്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫിഖ്ഹി മസാലയിലൊന്നും പഠിപ്പിച്ചതുപോലെ കള്ളക്കണക്കുണ്ടാക്കിയിട്ടല്ല. ഓരോ മനുഷ്യനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ? താൻ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് അതിനൊരല്പം കൊടുക്കാം, തന്റെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറുന്നു. എന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ ഒരാളോട് ഞാൻ ചോദിച്ചു, നല്ല വറ്റി വരേണ്ട കാലം, വെള്ളമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിണറ്റിൽ വെള്ളമുണ്ടോ? എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ ഇവിടെ വെള്ളമുണ്ട്, വേറൊരാൾക്കും കൊണ്ടാവാണ്ടാവൂല. അത് കുറച്ച് മുമ്പുണ്ടായ ഒരു അനുഭവം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം വല്ലാതുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ നിർവഹിക്കുന്ന ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ നിർവഹിക്കുന്നുണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആവശ്യം ഒരല്പം ചുരുക്കിയിട്ട്, വെള്ളം എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ ജീവനല്ലേ, അപ്പൊ അത് ഒന്ന് രണ്ട് ആളുകൾക്ക് കൊടുക്കാനുള്ള കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തൂടെ? ഇതൊക്കെ തന്നെ ഈ സക്കാത്ത് എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് വേറൊന്നിനും സാധിക്കില്ലെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾ സക്കാത്താണ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അയാൾക്കത് ഒന്നുകൂടിയൊക്കെ വിശദീകരിച്ചപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചു. അപ്പോ എന്റെ ആവശ്യം മുഴുവൻ സാധിക്കും, വേറൊരാൾക്ക് അടങ്ങാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്നത് കപടത്തര. കാരണം സ്ഥിരമായി ഞാൻ ചായ കുടിക്കുന്നു, അതേപോലെ തന്നെ മറ്റേ ജ്യൂസ് കുടിക്കുന്നു, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിൽ ഒന്നാണ് കുറച്ചിട്ട് ഒരല്പം ഒരളവ് അങ്ങോട്ട് കുറച്ചാൽ വേറൊരുത്തനക്ക് ഒരല്പം പച്ചവെള്ളം വാങ്ങിക്കൊടുക്കാൻ സാധിക്കും, ഇല്ലാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഈ സക്കാത്ത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറണ്ടേ? അതിനെന്ത് വേണം? ഇതിനാണ് പടച്ചവൻ നൽകുന്ന കണ്ടോ സക്കാത്തിന് പ്രതിഫലം നൽകുന്നത് തന്നെ, പ്രതിഫലത്തിന്റെ തുടക്കം തന്നെ 700 പറഞ്ഞല്ലോ. 700 പറഞ്ഞ പടച്ചവൻ പറഞ്ഞു, വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ജാസ്തിയാക്കി കൊടുക്കുന്നു. അതെങ്ങനെ പരിപാടി? ഞാനും എന്റെ സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും ഇസ്ലാമിന്റെ ഒരു നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 100 കൊടുത്തു. ഞാനും 100 കൊടുത്തു, അയാൾ 100 കൊടുത്തു. ഞാൻ കൊടുത്ത 100 പഠിച്ചോണ്ട് എനിക്ക് തരുന്ന ഗുണം 700 മുതൽ എനിക്ക് 700 എനിക്ക് തരാം. ഇയാൾക്ക് പഠിച്ചോണ്ട് 7000 കൊടുക്കുന്നതെങ്കിൽ അനീതിയല്ലേ? കാരണം ഞങ്ങൾ രണ്ടുപേരും കൊടുത്തത് 100 പിന്നെ അയാൾക്ക് 7000 കൊടുക്കുക, എനിക്ക് 700 തരാം. അപ്പൊ എന്താ പിന്നെ പഠിച്ചോൺ പറഞ്ഞതിനർത്ഥം? വല്ലാഹു യുദാഇഫു ലിമന് യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ജാസ്തിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നോ? ഞാനും കൊടുത്തത് 100, ഇയാളും കൊടുത്തത് 100. പക്ഷേ ഞാൻ 100 കൊടുത്തപ്പോൾ സത്യത്തിൽ ഞാൻ 50 കൊടുക്കാൻ സാധിക്കാത്തവനാ. മാത്രമല്ല 100 രൂപ ഞാൻ എങ്ങനെ കൊടുത്തത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതേസമയത്ത് ഈ മനുഷ്യനെ 100 രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ 700 രൂപ കൊടുക്കാൻ യോഗ്യനാ, അതിന് കഴിവുള്ളവനാ. അങ്ങനത്തെ സ്ഥിതി അയാൾ 100 രൂപ കൊടുത്ത അയാൾക്ക് 700 എന്നെ കിട്ടുള്ളൂ. അതേസമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിന്റെ മാനസികാവസ്ഥയും എന്റെ സന്ദർഭവും പരിശോധിച്ചിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തുടങ്ങുന്നത് 700 മുതലല്ല, തുടങ്ങുന്ന തന്നെ ഒരു പക്ഷേ 7000 മുതലാവും. ഇതാ ഒന്നാമിയുദായിഫുലിമയ്യസ എന്ന് പറഞ്ഞതിന്റെ തിരുക്കം. ആ ചെയ്യുന്നവന്റെ മാനസിക സ്ഥിതിയും അവന്റെ നിലവാരവും സാമ്പത്തിക ശേഷിയും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കും അന്യാസ്തിയാക്കി കൊടുക്കുമെന്ന് പറയാം. അങ്ങനെ അപ്പൊ ഓരോ ആളുകൾക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, അവരുടെ കഴിവിന്റെ പരിധിക്കനുസരിച്ച്, സാമ്പത്തിക നിലക്കനുസരിച്ച് എല്ലാവരും കൊടുക്കേണ്ട ബാധ്യത. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യണമെങ്കിൽ പടച്ചവനെ ഈ കഷ്ടപ്പാടൊക്കെ ഓർത്തിട്ട് സക്കാത്ത് കൊടുത്തിട്ട് നശിച്ച സക്കാത്ത് മുതൽ സക്കാത്ത് കൊടുത്തിട്ട് പാവപ്പെട്ടവർക്കും അഗതികൾക്കും അനാഥികൾക്കൊക്കെ കൊടുത്തിട്ട് കയ്യിലില്ലാതെ പോയ ആളുകളുണ്ട്. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കാതെ ഇവിടെ തടച്ചു വളർന്ന ആളുകളുണ്ട്. ഇവർ രണ്ടു കൂട്ടരെയൊന്ന് പഠിച്ചവനക്കൊന്ന് കാണണ്ടേ നന്നായിട്ട്, എന്നിട്ട് ആ രണ്ടു കൂട്ടരുടെയും അവരുടെ ജീവിതത്തിന്റെ ഫലമൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ. ഒരു 30 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്, ആ ക്ലാസ്സിലെ അധ്യാപകൻ അറിയാം ഈ എന്റെ വിദ്യാർത്ഥികളായ ഈ 30 പേരിൽ ആര് ജയിക്കും ആര് തോൽക്കും, ആര് ജയിക്കും ആര് തോൽക്കും എന്നത് ഈ അധ്യാപകന് നന്നായി അറിയാം. പിന്നെന്തിനാ അവിടെ പരീക്ഷ നടത്തുന്നത്? ആ പരീക്ഷ നടത്തുന്നത് ആ ഈ 30 വിദ്യാർത്ഥികളിൽ ആരൊക്കെയാണോ അധ്വാനിച്ചത് പഠിച്ചത് അവർക്ക് ബോധ്യപ്പെടണം. ഞങ്ങളുടെ പഠനത്തിന്റെ പ്രയത്നത്തിന്റെ ഞങ്ങളുടെ ജിഹാദിന്റെ ഫലം തന്നെയാണിത്, ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ജയിച്ചത് തന്നെയാണ് എന്ന് അവർക്കും മനസ്സിലാക്കണം, മറ്റുള്ളവർക്കും മനസ്സിലാക്കണം. ഇനി പഠിക്കാതെ മടിയനും അതേപോലെ കുറുമ്പരുമായവനൊക്കോ ഇതെന്റെ ഉത്സാഹക്കുറവ് തന്നെയാണ്, എന്റെ മടി കൊണ്ട് തന്നെ ഞാനിങ്ങനെ പരാജയപ്പെട്ടതെന്ന് അവനും മനസ്സിലാക്കണം, മറ്റുള്ളവർക്കും മനസ്സിലാക്കണം. അപ്പൊ സ്വന്തത്തെ തന്നെ ബോധ്യപ്പെടുത്താൻ ഒരു വേദി ഉണ്ടാകണം. ആ വേദിയാണ് യൗമുൽ മഹ്ഷർ, യൗമുൽ ആഖിർ, യൗമുൽ ഖിയാമത്ത്, യൗമുദ്ദീൻ. അതുകൊണ്ടാണ് ലാ യുദ്ലമൂൻ ഫഹും ലാ യുദ്ലമൂൻ. എത്ര സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടൂല, ചെയ്തതിന് ശിക്ഷ, ചെയ്തതിന് നന്മ, ചെയ്തതിന് ശിക്ഷ, ശിക്ഷയ്ക്ക് ശിക്ഷ, നന്മക്ക് നന്മ. അപ്പൊ ഇങ്ങനത്തെ ഒരു വേദി ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടായാലേ, നേരത്തെ മനസ്സിൽ കയറിയാലേ എന്താകൂ, ഇങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലും പാവപ്പെട്ട ഒരുത്തനെ സഹായിക്കാൻ സാധിക്കൂ. താൻ ഒരു പക്ഷിനെ പട്ടിണി കിടന്നിട്ടെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഞാൻ ഭക്ഷണം കഴിച്ച് ഇപ്പം കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾ കഴിക്കും ഇവിടെ, നിങ്ങൾ ഒരാൾക്കുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, ഇയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിക്കണമെങ്കിൽ ഒരു യൗമുള്ളാഹിറിനെ കുറിച്ചൊരു ബോധമുണ്ടാക്കണം. അതേപോലെ തന്നെ പടച്ചവൻ നമ്മോട് നിർദ്ദേശിച്ചുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് നമ്മളത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം. അതുണ്ടാകുമ്പോഴേ ഇതൊക്കെ ഫിറ്റാവുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ആദ്യം ഉണ്ടാവേണ്ട മാർഗം വിദ്യാഭ്യാസമാണ്, അത് പഠിക്കണം. എഴുത്തും വായന അറിയാത്ത ആരോട് ഖുർആൻ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ശൈലിയും അതേപോലെ അതിന്റെ സമ്പൂർണതയൊക്കെ പറയുമ്പോ ഫദക്കിർ ഉത്ബോധനം താക്കീത് എന്നൊക്കെ പറയും, വിവരമില്ലാത്തവർക്ക് എന്ത് താക്കീത്? അപ്പൊ ഇതൊക്കെ കേരളത്തിൽ ആദ്യം വിദ്യാഭ്യാസം, പിന്നെ യൗമുല്ലാഹിറത്തെ കുറിച്ചുള്ള ചിന്ത, പഠിച്ചവനെ കുറിച്ചുള്ള ബോധം, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാ പിന്നെ എടോ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഉണ്ട് എങ്കിൽ ആ വിദ്യാഭ്യാസം നിനക്ക് അതിന്റെ നാഥനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായകമായിട്ടുണ്ടോ? ഉണ്ട്. ആ നാഥന്റെ വിധിവിലക്കുകളെക്കുറിച്ചും അത് ചെയ്യാതിരുന്നാൽ ശിക്ഷാ നടപടികളെ കുറിച്ചും ബോധമുണ്ടോ? ഉണ്ട് എങ്കിൽ ഇതാ കേട്ടോ, നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, കരാറ് പാലിക്കണം, അതേപോലെ തന്നെ പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തയ്യാറാകണം, അതേപോലെ തന്നെ വസിയത്ത് ചെയ്യണം, ഇതേപോലെ തന്നെ പിശാസ് നടപടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ഇതേപോലെ നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ ഏൽക്കണമെങ്കിൽ പാകപ്പെട്ട ഒരു ഹൃദയമാകണം, അതിൽ തരപ്പെട്ടൊരു മനസ്സാകണം. വ്യക്തമായ ഭാഷയിൽ 10 കാര്യങ്ങളിലൂടെ ഇസ്ലാം പടച്ചവൻ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ 5 എണ്ണം നമ്മെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം കാര്യത്തിൽ നിന്ന് പോയി എന്നല്ല, പോക്കി. ഏതാ പോക്കിയത്? ഏറ്റവും പ്രധാനമായി മുസ്ലിമീങ്ങളിൽ ഉണ്ടാകേണ്ടെന്നൊരു കാര്യം, കരാർ പാലനം. നമ്മുടെ നേരത്തെ പഠിച്ച ഇസ്ലാമിലില്ല, അതൊന്നും ആവശ്യമുള്ളതല്ല. കരാർ എത്ര വേണമെങ്കിലും പറഞ്ഞോ, എന്തൊരു കാര്യം പറയുമ്പോ ഇൻഷാല്ലാ പറഞ്ഞാൽ മതി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു കൊഴപ്പില്ല. ചില ആളുകൾ ചോദിക്കാറ് ഇൻഷാല്ലാ എത്ര മാസത്തിനാണ് എന്ന് ചോദിക്കും. ഇൻഷാല്ലാ പറഞ്ഞാൽ ആറു മാസത്തിനാണ് സാധാരണ കണക്കത്രേ. എത്ര മാസത്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇൻഷാല്ലാ 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 ഇൻഷാല്ല പറയുന്നത് അത് പറയണോ, അത് വേറെ കാര്യം. അതെല്ലാം പറയുന്നത് ആ ഇൻഷാല്ലാ ഒതുക്കിയിട്ട് കരാർ പാലിക്കാതിരിക്കാം. ഇങ്ങനത്തെ ഒരു സമുദായമായി മാറി. കണ്ടോ, വാക്കിന് വിലയില്ലെങ്കിലും മനുഷ്യന് പിന്നെ എന്ത് വില എന്നറിയോ, ഒരു വിലയില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു പരിപാടിക്ക് ഇങ്ങോട്ട് വരാമെന്ന് ഏറ്റു. അങ്ങനെ പല സ്ഥലത്തും ഞാൻ ഏറ്റു, ഏറ്റെടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് ഞാൻ ഒരൊറ്റ സ്ഥലത്ത് ഞാൻ വരാതിരുന്നാൽ, നിങ്ങൾ വിളിച്ചുകൊടുത്ത ഒക്കെ ഞാൻ നേരത്തെ വന്നത് ഒക്കെ ബാത്തിലായി. അയാളെ വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഞങ്ങൾ അങ്ങനെയൊക്കെ പരിപാടി തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ആളും ബഹളൊക്കെ ആയി റെഡിയായി നിന്നിട്ട് അയാൾ വന്നില്ല എന്ന് വന്നാൽ പിന്നെ പിന്നെ നിങ്ങൾ എന്റെ എന്റെ ഏത് രൂപത്തിലായിരിക്കും കാണാ? അപ്പൊ എന്ത് വില കൊടുത്തും എത്ര എത്ര ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷെ വരുന്നത്. വലിയ പ്രയാസം സഹിച്ചായിരിക്കും, പല പ്രധാനപ്പെട്ടതും ഒഴിവാക്കിയിട്ടായിരിക്കും, കുടുംബത്തെ കാര്യം പോലും ഒഴിവാക്കിയിട്ടായിരിക്കും. എങ്കിൽ പോലും വരാമെന്ന് പറഞ്ഞാൽ ഏറ്റ കാര്യം ചെയ്യണം, ഏറ്റാൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്കത് കഴിയില്ല എന്ന് തുറന്നു പറയണം. സാധിക്കൂല, അങ്ങനെ സാധിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കണം, ഏൽപ്പിക്കുന്നവർ നിർബന്ധിക്കുകയും ചെയ്യരുത്. കാരണം അയാളുടെ എല്ലാ കഴിവും മറ്റുള്ള സൗകര്യമൊക്കെ നോക്കിയിട്ടായിരിക്കും സാധിക്കൂല കഴിയില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ ഏൽക്കാൻ ആഗ്രഹമുള്ള, ഏറ്റുകഴിഞ്ഞാൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിക്കാതെ തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ നിർബന്ധിക്കാൻ നിൽക്കരുത്, ഏറ്റുകഴിഞ്ഞാൽ ചെയ്യണം, അതാണ് കരാറ്. അതേപോലെ തന്നെ പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്? നിങ്ങൾ പറയുന്ന ആശയങ്ങളൊക്കെ ഞാൻ വന്ന് കേട്ടോളാം. പിന്നെ ഒരു മാസികല്ല അത്, ഞാൻ എന്നും വെട്ടിച്ചോളാം. എല്ലാ ഒരു പത്ത് കൊല്ലത്തിന് വേണോ ഇതാ പിടിച്ചോളൂ, ഒരു ശല്യ ഇതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം, എനിക്ക് അതിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യല്ല. കണ്ടോ, വജാഹിദു ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം. എന്തുകൊണ്ട്? അംബാലിക്കും അംഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ധനം കൊണ്ടും. ഒന്നും ഒഴിവാക്കില്ല, പക്ഷെ ശരീരം കൊണ്ടും ചെയ്യണം, ധനം കൊണ്ടും ചെയ്യണം. അപ്പൊ ശരീരം കൊണ്ട് എങ്ങനെ ചെയ്യാ? ഇതൊക്കെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജിഹാദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നടക്കുന്ന പ്രഭാഷണം, അവന്റെ നാമങ്ങൾ ഉച്ചരിക്കപ്പെടുന്ന, അവന്റെ നിയമങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന ഭാഗത്ത് എത്തിച്ചേരുക. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും അതൊരു ജിഹാദാണ്. അത് പഠിക്കാൻ വേണ്ടി തയ്യാറാകുക, എത്ര ബുദ്ധിമുട്ട് സഹിച്ചും അത് ജിഹാദാണ്. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മെ കൊണ്ടാകുന്നത് അങ്ങോട്ട് കൊടുക്കുക. അവിടെ പലതും വേണം, മൈക്ക് വേണം, അതേപോലെ പെർമിഷൻ വേണം, സ്റ്റേജ് വേണം, കസേര വേണം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അതിന് നമ്മെ കൊണ്ടാവുന്നത് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ വജാഹിദു ഫീ സബീലിഹി ബിഅംവാലിക്കും അംഫുസിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് അംവാൽ മുതലുകൊണ്ടും ധനം കൊണ്ടും ശരീരം കൊണ്ടും ദേഹം കൊണ്ടും ചെയ്യണം. അപ്പൊ ആ പറയുന്നത് എന്ത് പൈസങ്ങൾക്ക് വേണോ എത്ര വേണമെങ്കിലും തരാം, നോട്ടീസ് എത്ര വേണോ അത് എന്റെ പേരത്തിന് അടിച്ചോളൂ. പക്ഷെ എന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വന്നിട്ട് അതിലൊക്കെ വരുന്നതിൽ വലിയ പ്രയാസമുണ്ട്. അത് ആളുകൾ, കാരണം ഞാനിവിടെ ആളുകളുടെ ഇടയിൽ മഞ്ഞനാണ്, പഠിച്ചവന്റെ മുമ്പിൽ ഒരു പരിപൂർണ്ണ മുസ്ലിമാണെന്ന് എനിക്ക് തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വേറെ ചില അസൗകര്യം, ഇത് പറയാൻ പാടില്ല, നമ്മൾ പറയാൻ പാടില്ല. ആരെ പേടിക്കണം നമുക്ക്? ആരെ നമുക്ക് പേടിക്കേണ്ടത്? നമുക്ക് പഠിച്ചവരെ മാത്രമേ പേടിക്കൊണ്ടുള്ളൂ. അള്ളാഹുവിന്റെ വിഷയത്തിൽ വലാ യഹാഫുന ലൗമത്തലായും ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ പേടിക്കൂല. പഠിച്ചവൻ പറഞ്ഞു, ദൈവം ഭയമുള്ള ആളുകളുടെ സ്വഭാവം, ഒരു ലായിമിന്റെ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും അവർ പേടിക്കൂല. ഇപ്പൊ എല്ലാ ആളുകളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുസ്ലിമാകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഇത്രയും ഇന്നലെ വരെ നമ്മെ സ്നേഹിച്ചിരുന്ന, നമ്മെ കാണുമ്പോഴേക്ക് നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ തയ്യാറായിരുന്ന ആളുകൾ ഈ കാര്യങ്ങൾ നടത്തുന്നതിന്റെ പേരിൽ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, ഇതിനുവേണ്ടി പ്രസംഗിക്കുന്നതിന്റെ പേരിൽ അറുപ്പായി വെറുപ്പായി. കഴിഞ്ഞ ദിവസം തിരൂർ പ്രസംഗിച്ചപ്പോ, തിരൂർ ചെമ്പ്രയിൽ പ്രസംഗിച്ചപ്പോ, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നു. ഒരുപാട് ആളുകൾ പഴയ ആശയക്കാർ, അവരൊക്കെ വലിയ സങ്കടത്തോടുകൂടി പലതും ചോദിച്ചു. ഞാൻ പറഞ്ഞവരോട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ കാണുമ്പോൾ എനിക്കൊരു പ്രയാസം, അവരുടെ ആ സ്നേഹം, അവർക്കുണ്ടായിരുന്ന ആ സ്നേഹം. പക്ഷെ ഞാൻ പറഞ്ഞു, നിവൃത്തിയില്ല, നിവൃത്തില്ലാത്തത് കൊണ്ടാണ്. ഇനി ഇതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അടുത്തുണ്ടോ? ഇപ്പോഴും ഞാൻ സന്നദ്ധനാണ്, ഞാൻ ആരില്ലെന്നും ഒന്നും വാങ്ങിയിട്ടില്ല. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ടായിരുന്നു? അല്ല. അപ്പോൾ ആരില്ലെന്നും ഒന്നും ആചാരം വാങ്ങിയിട്ടല്ല ദീൻ പ്രവർത്തിക്കാൻ നടക്കുന്നത്. അള്ളാഹുവിന്റെ ദീനായതുകൊണ്ട്, സത്യം ഇതായതുകൊണ്ട്, ഇത് മാത്രമായതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. ഇതിനേക്കാളപ്പുറം വലുതാർക്കും ആരുടെങ്കിലും ഉണ്ടോ? ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്, ഒരുക്കമാണ്. അതേപോലെ തന്നെ എല്ലാത്തിനും ഏതുവിധ ചർച്ചയ്ക്കും നമ്മൾ ഒരുക്കമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജിഹാദ് എങ്ങനെയാകണം? വജായി ജിഹാദുൻ നഫ്സ്, മുതലുകൊണ്ടും ദേഹം കൊണ്ടും ധനം കൊണ്ടുമുള്ള. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം കാര്യങ്ങൾ. അതേപോലെ ഇതൊക്കെ ലാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടോ വഴിക്ക് വഴി പറിച്ചുകൊണ്ട് വെക്കുന്നത് കാണാം. ഇതൊക്കെ പരിപൂർണമായോ വസീയത്ത് ചെയ്തോ, അതേപോലെ തന്നെ നോമ്പും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ, ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവസാനമായിട്ട് വാത്തിമുൽ ഹജ്ജ് വൽ ഉംറ തലില്ല, ഹജ്ജും ഉംറയും കൂടി ചെയ്യുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ രണ്ടാമത്തെ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. അതേസമയം അവന്റെ തൊട്ടടുത്തോ വീട്ടിലോ അതല്ലെങ്കിൽ കുടുംബത്തിലോ അയൽപക്കത്തോ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവന്റെ രണ്ടാമത്തെ ഹജ്ജിന് കൂലിയില്ലെന്ന് മാത്രമല്ല, കടുത്ത ശിക്ഷയുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാ ഇസ്ലാം. ആ അടുത്തുള്ള ആള് മുസ്ലിമായി പുലർന്നില്ലോ, ഇല്ല, ആരായാലും ശരി, മനുഷ്യനായാൽ മതി. അപ്പൊ ഇത്രയും പരിശുദ്ധമാണ് ഇസ്ലാം. ഇതൊക്കെ പറയുമ്പോ ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനമായതും അതേപോലെ തന്നെ ഏറ്റവും ആദ്യത്തേതുമായ കാര്യത്തിന്റെ ആ പ്രാധാന്യം കുറക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നവരോ, മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നില്ലേ? മുഹമ്മദ് നബിക്ക് അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നോ? എഴുത്തുവാനയും അറിയാമായിരുന്നോ? അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വലിയ വലിയ ആൾക്കാരാവുന്നത്? നബിയാണ് പിൻപറ്റിയാ പോരെ, നബിയെ പിൻപറ്റാനല്ലേ പറയുന്നത്, നബിയെ പിൻപറ്റിയാ സ്വർഗം കിട്ടുന്നല്ലേ. ശരി, നബി എങ്ങനെയായത്? എന്താ നബി, എന്താ എന്തിനാണ് നിരക്ഷരനായ ഒരു നബിയാക്കി പഠിച്ചോണ്ട് അയച്ചത്? പിന്നീട് നിരക്ഷരനാക്കിയത് എന്തിന്? ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ഒരാശയവുമായി ഒരാളിങ്ങോട്ട് രംഗത്ത് വരികയാണ്. രംഗത്ത് വരുമ്പോ ശത്രുക്കൾക്ക് പറയാം ഇയാൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, അയാള് വെറുതെ ഒന്നല്ല, അയാൾക്ക് എന്തൊക്കെ ചില കോപ്പറാട്ടികളൊക്കെ കാണിക്കാനുള്ള ചില കഴിവുകളുണ്ട്. അപ്പോ ഇയാള് എന്തൊക്കെ ഇവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ടാക്കിയിട്ട് എന്തൊക്കെ പറയാണ് എന്നൊക്കെ പറയാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് അക്ഷരജ്ഞാനമില്ലാതിരുന്ന അവസ്ഥയിൽ ഒരു പ്രവാചകന് അവിടുന്നാണ് നിയോഗിക്കുന്നത്. ഉമ്മിജി ഉമ്മിജി എന്ന് കേൾക്കുമ്പോഴേക്ക് നിരക്ഷരൻ എന്ന അർത്ഥം വെക്കും വേണ്ട. വിശുദ്ധ ഖുർആൻ അരങ്ങുന്ന സമയത്ത് ജനങ്ങൾ ആകെ രണ്ട് തട്ടിലാണ്. ഒന്ന് അഹ്ലുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള അതിന്റെ വാല് പിടിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതേപോലെ അഹ്ലുൽ കിതാബ് എന്നാണ് അവരെ പറ്റി പറയുന്നത്. വേറൊന്ന് നേരത്തെ അതൊന്നും ആ ഗ്രന്ഥങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആളുകൾ ഉമ്മിജി. ഉമ്മിജി എന്ന് പറയുന്ന വാക്കിന്റെ നിരക്ഷരൻ എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, അഹ്ലുൽ കിതാബുകൾ മുഴുവനും നിരക്ഷര കുട്ടികളും അതേപോലെ തന്നെ ഉമ്മിജികളായ ആളുകൾ മുഴുവനും, അല്ല, അഹ്ലുൽ കിതാബ് മുഴുവനും അക്ഷരജ്ഞാനികളും ഉമ്മിയായിട്ടുള്ള ആളുകൾ മുഴുവനും നിരക്ഷരരും ആണെന്ന് പറയേണ്ടി വരും. അങ്ങനായിരുന്നോ? അല്ല, അതിനും ചരിത്രം വ്യക്തമായ എതിരാണ്. കാരണം അന്ന് അഹ്ലുൽ കിതാബുകളുടെ കൂട്ടത്തിൽ അക്ഷരജ്ഞാനം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. എന്നതുപോലെ ഉമ്മിജികളുടെ കൂട്ടത്തിലും നിരക്ഷരരും അതേപോലെ മറ്റേ സാക്ഷരരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉമ്മി എന്ന് പറയുന്ന വാക്കിന് എന്തുണ്ട് അർത്ഥം? നിരക്ഷരൻ എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളിൽ നിന്ന് ആ ആളുകളുടെ കൂട്ടത്തിൽ അക്ഷരജ്ഞാനമില്ലാതിരുന്ന ഒരു പ്രവാചകനെ പ്രവാചകനായി നിശ്ചയിച്ചു, ഒരു പ്രശ്നമില്ല. പിന്നെയോ ഈ നിരക്ഷരനായ പ്രവാചകൻ പിന്നെ അക്ഷരജ്ഞാനിയായോ? ആയി, അതല്ലെങ്കിൽ ആക്കി പടച്ചവൻ. അതുകൊണ്ട് ആ മുഹമ്മദ് നബിയോടാണല്ലോ ആദ്യത്തെ കൽപ്പന. ഈ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്കണമെന്നാ. ആരാ ഈ നീ? ഞാനും നിങ്ങളുമാണോ? നേർക്കുനേരെ ഞാനും നിങ്ങളും അല്ലല്ലോ. അപ്പോൾ ഇഖ്റ, നമ്മളും കൂടി, നമ്മളെ കൂടി, അതല്ലെ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ എന്താ അപ്പൊ പറയാ? ഇഖ്റ ഊന്നാ പറയാ, വായിക്കുവീന്ന്. അപ്പൊ ആദ്യം ഈ ഗ്രന്ഥം കേൾക്കുന്നതും കേൾപ്പിക്കേണ്ടതും ആരെ? മുഹമ്മദ് നബിയെ. അതുകൊണ്ട് ഇഖ്റ വായിക്കണം, വീണ്ടും ഇഖ്റ വായിക്കണം, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കണം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇഖ്റ വായിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ആവർത്തിച്ചുള്ള ഈ കൽപ്പന മുഹമ്മദ് നബി ധിക്കരിച്ചുവോ? മരണം വരെ സ്വീകരിച്ചില്ല എന്നല്ലേ അർത്ഥം വരാം. വിശുദ്ധ ഖുർആനിലെ ആദ്യമായി ഇറങ്ങുന്ന കൽപ്പന ആദ്യമായി കേൾക്കുന്നയാള് ആദ്യമായി അത് ജീവിതത്തിൽ പുലർത്തേണ്ടുന്നയാള് അത് ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിച്ചില്ല, മരണം വരെ നിരക്ഷരനായി ജീവിച്ചു എന്നർത്ഥം വെക്കാൻ, അതല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കോ? സാധിക്കില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ കുന്ത തദ്രീമൽ കിതാബ് വലൽ ഈമാൻ, ഗ്രന്ഥം എന്താണെന്നോ ഈമാൻ എന്താണെന്നോ താങ്കൾക്കറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈമാൻ എന്താണെന്ന് നബിക്ക് പിന്നെ മനസ്സിലായോ? അത് മനസ്സിലായി. ഗ്രന്ഥം എന്താണെന്നും മനസ്സിലായി. എന്താണ് ഗ്രന്ഥം? അപ്പോഴല്ലേ മറ്റുള്ളവർക്ക് ഒരു മറുപടിയാകുള്ളൂ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് ഇയാൾ എവിടുന്നോ കടമെടുത്തതാണ്, ഇയാൾ ആരെയൊക്കെ പോയിട്ട് അവിടുന്ന് എഴുതിക്കൊണ്ടുവരുന്നതാണ്, അങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ ഈ നിരക്ഷര കുട്ടിയായ ഈ പ്രവാചകൻ അതൊക്കെ സാധിക്കോ നിങ്ങൾ പറയുന്നത് പോലെ? അല്ല, ഇത് ദൈവത്തിന്റെ സന്ദേശമാണ്. അവൻ ഓതി കേൾപ്പിക്കുന്നതാണ്, അവൻ ഓതി കേൾപ്പിക്കുമ്പോൾ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് തെളിവുകൾ, നമ്മളൊക്കെ തള്ളുന്ന ഹദീസുകളിൽ പോലും അതിനുള്ള ഒരുപാട് തെളിവുകളുണ്ട്. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് ശത്രുക്കളുമായി ഒരു കരാർ എഴുതി. ആ കരാറിൽ, കരാറിന്റെ അവസാനം, ഹാദാമാ ഖാദ അലൈഹി മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതി. ഇത് അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് തീരുമാനിച്ചതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് എഴുതി. എന്നിട്ട് ഒപ്പിടാൻ നേരത്ത് മറ്റുള്ളവർ പറഞ്ഞു, നമ്മൾ തമ്മിൽ തർക്കമുള്ളൊരു വിഷയമാണിത്. നീ മുഹമ്മദാണെന്നേ ഞങ്ങൾക്ക് വാദമുള്ളൂ, നീ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താ തർക്കം? വെട്ടടോ അതേന്ന് പറഞ്ഞു. സാക്ഷാൽ മുശ്രിക്കുകൾ. അപ്പോൾ നബി എഴുതിച്ചതാണ്, നബി എഴുതിക്കുക ചെയ്തത്. നബിക്ക് അങ്ങനെ എഴുത്തുകാരുണ്ടായിരുന്നു. അങ്ങനെ എഴുതിച്ചപ്പോ എന്തായി, എഴുതിയ ആളോട് പറഞ്ഞു, എന്നാ ശരി നമുക്കങ്ങനെ കാനപ്പെടും. പ്രവാചക മുഹമ്മദ് നബി എന്ന് പറയുന്നത് എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും അത്രത്തോളം ഒരുക്കാം. കാരണം ഇവരേറ്റൊരു ഏറ്റുമുട്ടലല്ല ആവശ്യം, ഇവിടെ നന്മയാണ് ഉദ്ദേശം. അതുകൊണ്ട് ഇവരെന്ത് നിയമം വെച്ചാലും ശരി നമുക്കത് സ്വീകരിക്കാൻ നിലക്ക് അത് മായ്ക്കാൻ പറഞ്ഞു. അപ്പൊ അലിയിനോട് പറഞ്ഞപ്പോ അലി പറഞ്ഞു, അത്രേ ബുഖാരിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അലി പറഞ്ഞു, അത്ര ഞാൻ മായ്ക്കൂല, ഞാൻ മായ്ച്ചാൽ അതിന്റെ അർത്ഥം മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതിയത് ഞാൻ മായ്ച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് പോലും മുഹമ്മദ് റസൂലുള്ളാഹിയിൽ സംശയം തന്നാ, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. പിന്നെന്ത് ചെയ്തു നബി? ഫമഹാഹു ബിയദിഹി, റസൂലിന്റെ കൈയോണ്ട് എന്നതിന് മായ്ച്ചോന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്ന ഭാഗം എവിടെയാണെന്നും അതെവിടെ മായ്ക്കുണ്ടോന്നും ശരിക്കും മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എവിടെ മായ്ച്ചത് മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞാൽ പൊതുവെ എന്തുകൊണ്ടാണ് നബി എഴുതിയില്ലെന്ന് ചോദിച്ചാൽ വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. പൊതുവെ ഒരു നാട്ടുരാജാവോ, ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് അതല്ലെങ്കിൽ പ്രധാനമന്ത്രി, ഇവർ കത്തയച്ചു എന്ന് പറഞ്ഞാൽ ഇവരുടെ കത്ത ഇവരാ എഴുതുന്നത്? അല്ല, ഇവർക്ക് എഴുത്തുകാരുണ്ടാകും. അവർക്ക് എഴുത്തുമാനെ അറിയാത്തതുകൊണ്ടാണോ? അറിയാത്തവരാണെങ്കിൽ ആ സ്ഥാനത്തവരെത്തൂലല്ലോ. അപ്പൊ എഴുത്തുമാനെയും അവർക്കറിയുന്നതോടെ അവർ എഴുതി എന്ന് പറയുന്നത് അർത്ഥമെന്താ? അവർ എഴുതിച്ചു, അങ്ങനെ സാധാരണ പതിവ്. പിന്നെ അപ്പൊ അതേപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്തായി എഴുതിച്ചു. അങ്ങനെ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടും അതേപോലെ പ്രവാചകൻ പ്രവാചകനാണെന്ന് ഉറപ്പുകൊണ്ടും മായ്ക്കാൻ മടി കാണിച്ചപ്പോൾ പ്രവാചകൻ തന്നെ മായ്ച്ചു എഴുതി വെച്ചിരിക്കുന്നു. അപ്പോ എഴുത്തും വായനയും അറിയില്ല എന്നത് പ്രവാചകൻ അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പ്രവാചകനോട് അനുധാപനം ചെയ്തവരാണ്, വല്ലാതെ ആക്ഷേപിക്കേണ്ടുന്നവരൊന്നും അല്ല എന്നൊന്നും പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ സാധ്യല്ല. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിക്ക് അക്ഷരജ്ഞാനം ഇല്ലെന്ന് പറയുന്നത് വിഡ്ഢിത്തരവും വങ്കത്തരവും തെമ്മാടിത്തരവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തെളിവ് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും വിശാലമായി പറയേണ്ടതാണ്, നമുക്ക് ആവശ്യാനുസരണം പറയുകയും ചെയ്യാം. ഇനിയും ഇതിലും കൂടുതലായി ഇപ്പോൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വിശാലമായ വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അടവറ്റ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വിഷയങ്ങൾ സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും നാഥൻ തൗഫീഖ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. വസലാമുൻ അലൽ മുർസലീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you.
സന്ദേശം ഇതാണ് കേൾക്കൂ സോദരരെ, ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതില്ലെന്നേ, അല്ലാഹുവല്ലാതില്ലെന്നേ. ഇസ്ലാമിൻ സന്ദേശം ഇതാണ് കേൾക്കൂ സോദരരെ, ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതില്ലെന്നേ, അല്ലാഹുവല്ലാതില്ലെന്നേ. സന്ദേശം ഇതാണ് കേൾക്കുക സോദരരെ, ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതില്ലെന്നേ, അല്ലാഹുവല്ലാതില്ലെന്നേ. ഇസ്ലാമിൻ്റെ സന്ദേശം ഇതാണ് കേൾക്കുക സോദരരെ.
ലോകരിയുത്തമരാകുക, ലോകരിയുത്തമരാകുക. فتحنا لك فتحا مبينا. ഹിന്ദി വാർത്തയുമായി കടൽ കടന്നെത്തിയ പൂങ്കാറ്റെ, കാറസൂലും സഹവരുമെന്ന കഴവയിലെത്തിയ കഥ പറയൂ. മക്കം ഫതഹിന്റെ വാർത്തയുമായി കടൽ കടന്നെത്തിയ പൂങ്കാറ്റെ, കാറസൂലും സഹവരുമെന്ന കഴവയിലെത്തിയ കഥ പറയൂ. സ്വപ്നങ്ങളേ ശക്തികളും ബിംബങ്ങൾ വന്നു നിറഞ്ഞൊര കഅബയെ ത്വഹാറസൂലും കഴുകിയന്നേ ശിർക്കിന്റെ ബിംബങ്ങൾ മാഞ്ഞുവല്ലോ തൗഹീദിൻ മന്ത്രങ്ങൾ കേട്ടുവല്ലോ ഇബ്രാഹിം നബിയുടെ സ്വപ്നങ്ങൾ വീണ്ടും കഅബാലയത്തിൽ തളിർത്തുവല്ലോ മക്കം ഫതഹിന്റെ വാർത്തയുമായി കടകടന്നെത്തിയ പൂങ്കാറ്റേ ആഹാരത്തൂലും സഹവരുമെന്ന കഴവ പിടിച്ചൊരു കഥ പറയൂ മക്കം ഫതഹിന്റെ വാർത്തയുമായി കടകടന്നെത്തിയ പൂങ്കാറ്റേ ആഹാരത്തൂലും